മനുഷ്യർ വാക്കുമാറിയാലും വാക്കുമാറാത്തവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ബൈബിൾ പഠന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രാജാക്കന്മാർ 19:12. ഒന്ന് രാജാക്കന്മാർ 19:12. 1 Kings 19:12. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഒരു മൃദുസ്വരം, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, ദാറ്റ് ഇസ് ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വാക്കിൻ്റെ മാധുര്യം കൊണ്ട് സർവരുടെയും പ്രീതിയും വാക്കിൻ്റെ പാരുഷ്യം മൂലം സർവരുടെയും അപ്രീതിയും നേടുന്നവരാണ് മനുഷ്യർ. വാക്ക്, പാരുഷ്യമായ വാക്കുകൾ സംസാരിക്കുന്നതിന് ഉദാഹരണമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:19. യാതൊരു കുറ്റവും കാണാത്ത യേശുവിനെ ക്രൂശിച്ച സമയത്ത് പടയാളികൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ, മുൾക്കിരീടം മെടഞ്ഞവൻ്റെ തലയിൽ വെച്ച് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞവൻ്റെ കന്നത്തടിച്ചവർ, അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പാരുഷ്യമായ വാക്കുകൾ. എന്നാൽ പാരുഷ്യ വാക്കുകളാണ് സാത്താനോടും അവൻ്റെ ഉള്ളിൽ പാർക്കുന്നവരോടും പറയേണ്ടുന്നത്. സർവരോടും മാധുര്യമുള്ള വാക്കുകൾ പറയുന്നതിന് ഉദാഹരണം ക്രിസ്തു മാത്രമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:1 ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറഞ്ഞതിനെ മറന്ന് പഴയ തൊഴിലിലേക്ക് പോയവർ അതിൽ പരാജയപ്പെട്ടപ്പോൾ വളരെ മാധുര്യമേറിയ വാക്കുകളാൽ യേശു അവരെ വിളിച്ചു. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ, ഇതാണ് മാധുര്യമുള്ള വാക്കുകൾ. പരിശുദ്ധാത്മാവ് വളരെ മൃദുവായി സംസാരിക്കുന്ന വ്യക്തിയാണ്. രണ്ട് വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ഒന്നാമത്തേത് ശബ്ദസഹിത സ്വരം. ശബ്ദസഹിത സ്വരത്തിന് ഉദാഹരണമാണ് യെശയ്യാപ്രവചനം 30:21. വഴി ഇതിലേ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തെപ്പറ്റി അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ കൂർമതയുള്ളതായി സൂക്ഷിക്കണം. വാക്ക്, സ്വരം, ധ്വനി എല്ലാം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സങ്കൽപ്പിക്കുവാൻ കഴിയുന്നതിലും വേഗത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് ആധുനിക ലോകത്തിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അതിലും വേഗത്തിൽ സാഹചര്യം അറിഞ്ഞ് സാന്നിധ്യം നൽകി പ്രതികരിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം ഇന്നത്തെ ലോകത്തിൽ ടെലിവിഷൻ, റേഡിയോ ഇവ ഉപയോഗിക്കുന്ന ജനത്തോട് പറയുവാൻ അത് തന്നെയാണ് നല്ലത്. നാം ട്യൂണിൻ ചെയ്യാതെ അല്ലെങ്കിൽ ടി വി ഓണാക്കാതെ ഒരു പരിപാടിയും നമുക്ക് കേൾക്കുവാനോ കാണുവാനോ കഴിയുകയില്ല. പരിപാടികൾക്കിടയിൽ അവതാരകർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുമായുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കരുത്, തുടർന്നും കാണുക. പരസ്പര ബന്ധം നിലയ്ക്കാതിരുന്നാലേ ശബ്ദം നമ്മുടെ അടുക്കൽ എത്തുകയുള്ളൂ. ഇതുപോലെ തന്നെ ദൈവവുമായി സ്വരൈക്യത്തിൽ, ദൈവവുമായി സ്വരൈക്യത്തിൽ എന്നൊരു പദപ്രയോഗമുണ്ട്. ദൈവവുമായി നാം സ്വരൈക്യം കാത്തുസൂക്ഷിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മോട് ആശയവിനിമയം ചെയ്യുന്നു. ഇടയ്ക്ക് ശബ്ദം വിച്ഛേദിച്ചാൽ, സാധാരണ നാം ഫോണിൽ സംസാരിക്കുമ്പോൾ കേൾക്കാറുള്ളത് പോലെ തന്നെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന ശബ്ദം കേൾക്കാം. നാം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം. യെശയ്യാ 1:2 ഒരു ദയനീയ സ്വരം നമുക്ക് കേൾക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. ചെവി കൊടുക്കുന്നവന് മാത്രമേ ആരെങ്കിലും പറയുന്നത് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. അതായത് തൻ്റെ കേൾക്കാൻ കഴിവുള്ള ചെവി കൊണ്ട് കേൾക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ. ദൈവവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും ലോകത്തിൻ്റെ ശബ്ദമാണ് കേൾക്കേണ്ടുന്നത്. യജമാനൻ സങ്കടത്തോടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മത്സരികളാകാതെ ആ ചെവി ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കാൻ തരുമോ? ചെവി കൂർമ്മിപ്പിക്കുക. മത്സരികളായ മക്കൾക്ക് ഉദാഹരണം യെശയ്യാപ്രവചനം 1:19-20 വാക്യങ്ങളിൽ മത്സരികൾ ആരാണെന്ന് പറയുന്നു. മത്സരികൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരാണ്. അവർക്ക് വരാൻ പോകുന്ന ശിക്ഷ ഏറ്റവും ഭയങ്കരവുമാണ്. ലേവ്യ പുസ്തകം 10:1-2 വാക്യങ്ങളിൽ കോരഹ്, ദാദാൻ, അബിരാം ഇവർ യഹോവയോട് മത്സരിച്ചതായി കാണാം. അന്യാഗ്നി കത്തിച്ച അവർ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട തീ മൂലം ദഹിച്ചു പോകുവാൻ ഇടയായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. യെശയ്യാപ്രവചനം 1:19-20 വാക്യങ്ങളിൽ ഇത് തന്നെയാണ് യഹോവ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയാകും. യഹോവയുടെ വായ് അരളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, യഹോവയുടെ വാക്കനുസരിക്കുന്നവരാകുക. യഹോവയുടെ വാക്ക് വിളിച്ചു പറയുന്ന ദൈവമക്കളെ അവഗണിച്ച് ആ ശബ്ദത്തെ തള്ളിക്കളയാതെ യഹോവയുടെ വാക്കുകൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിക്കുന്നവരായി തീരുവാൻ ശ്രമിക്കുമല്ലോ. അടുത്തതായി ശബ്ദരഹിത സ്വരം. ആദ്യം നമ്മൾ കേട്ടത് ശബ്ദസഹിത സ്വരം. അതിന് ചെവിയാണ് ആവശ്യമെങ്കിൽ ശബ്ദരഹിത സ്വരത്തിന് അത് കേൾക്കുവാൻ നമ്മുടെ ഹൃദയം കൂർമ്മതയുള്ളതാക്കണം. നിർവചിക്കുവാൻ കഴിയാത്ത വിധം ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുവാനും അതിനെ പ്രാപ്യമാക്കുവാനും കഴിവുള്ളതായിട്ടാണ് ദൈവം ഹൃദയത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ കയറി വരാൻ സാധ്യതയുള്ള ചില സ്വരങ്ങളുണ്ട്. ഉദാഹരണമായി ഫോണിൽ നാം സംസാരിക്കുമ്പോൾ മറ്റ് ചില കോളുകൾ ഇടയിൽ കയറി വരും. കയറി അങ്ങനെ നാം നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ കയറി വരുന്ന സ്വരങ്ങളാണ് സാത്താൻ്റെ സ്വരങ്ങളും നമ്മുടെ ഹിതപ്രകാരമുള്ള ചില ശബ്ദങ്ങളും. ദൈവം പറയുന്ന സ്വരങ്ങളെ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം മറ്റ് സ്വരങ്ങളിൽ നിന്ന് തിരിച്ചറിയുവാൻ 7 താക്കോലുകൾ വചനത്തിൽ നമുക്ക് ലഭ്യമാണ്. 1 താക്കോൽ തിരുവചനം. 2 3 16-17 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആശയം, ദൈവശാസ്ത്രീയമാണ് വചനം. മനുഷ്യരെ സൽപ്രവർത്തിക്കും ഉപദേശത്തിനും ശാസനത്തിനും പ്രയോജനമുള്ളവരാക്കുന്നതാണ് തിരുവചനം. 2 എബ്രായർ 8:10-11 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന്. 3:1 5:18-21 വരെയുള്ള വാക്യങ്ങളിൽ ഇടവിടാതെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നല്ലത് മുറുകെ പിടിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. 4 സദൃശവാക്യം 11:14 വാക്യം, അധോഗതി പ്രാപിച്ച ജനത്തിൻ്റെ ഇടയിൽ ദൈവീക പരിപാലനം ഇല്ലെന്ന് നാം മനസ്സിലാക്കണം. അധോഗതി പ്രാപിച്ച ജനത്തിനോട് കൂട്ടുകൂടാതെ ഇരിക്കുക. അഞ്ചാമതായി, സാക്ഷികളെ കണ്ട് ഉറപ്പിക്കുവാൻ മത്തായി 18:16 പറയുന്നു, വാക്ക് കേൾക്കാത്തവന് മറ്റു ചില സാക്ഷികളോട് സഹായത്തോടെ ഉറപ്പിക്കുന്നവരാകണം. ആറാമതായി, കൊലോസിയർ 3:15 ഏക ആത്മാവാൽ വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം ലഭിക്കുന്നുവെന്ന് കാണാം. ഏഴാമതായി, സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അപ്പോസ്തോല പ്രവൃത്തി 18:2-3 വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ കൂടി തന്നെ നമ്മെ മനസ്സിലാക്കി തരുന്നു. തൻ്റെ തൊഴിൽ കൂടാരപ്പണിയാകയാൽ കൂടാരപ്പണി ചെയ്യുന്നവരോട് കൂടെ പ്രവർത്തിച്ച് സുവിശേഷ വേല ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, അത് ആദായമാർഗമല്ലാതെ താൻ സ്വയം കഷ്ടപ്പെട്ട് ചെയ്യുവാൻ പൗലോസ് തയ്യാറായി. ഇപ്രകാരം സ്വരം തിരിച്ചറിയുവാൻ പ്രാപ്തരായ ശേഷം ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയും. അതിനായി നാം ക്രമീകരിക്കേണ്ട 5 കാര്യങ്ങൾ. 1, നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും ക്രമീകരിക്കണം. 2, എപ്പോഴും ദൈവസാന്നിധ്യം പ്രാപിക്കുന്നവർ ആകണം. 3, വിചാരങ്ങളും നിയന്ത്രിക്കണം. വികാരങ്ങളും വിചാരങ്ങളുമാണ് ദൈവത്തോട് തെറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന 2 പ്രധാന ഘടകങ്ങൾ. 4, ലോകത്തിൻ്റെ ആകുല ചിന്തകൾ മാറ്റുക. 5, ക്ഷമയോടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുക. നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനായി ക്രമീകരിക്കേണ്ടതെന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ വ്യക്തമാക്കട്ടെ. നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും ക്രമീകരിക്കുക. 2, എപ്പോഴും ദൈവസാന്നിധ്യം പ്രാപിക്കുന്നവരാകുക. 3, വികാരങ്ങളും വിചാരങ്ങളും നിയന്ത്രിക്കുന്നവരാകുക. 4, ലോകത്തിൻ്റെ ആകുല ചിന്തകൾ മാറ്റിവെക്കുക. 5, ക്ഷമയോടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം 3 തരത്തിൽ പ്രാധാന്യമുള്ളതാണ്. 1, അത് ജനിപ്പിക്കുന്ന സ്വരമാണ്. സൃഷ്ടിപ്പിൽ നാം കാണുന്നുണ്ട് വചനവും സ്വരവും ഒന്നു തന്നെയാണെന്ന്. അവൻ ഉളവാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങൾ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസംഗത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഒരാൾ ദൈവവചനം പറയുന്നത് കേട്ട് ആ വചനം ഏറ്റെടുക്കുന്ന വ്യക്തി വചന ജീവൻ നൽകുന്നവനായി മാറുന്നു. അങ്ങനെ അവനിൽ വചനം ജീവൻ വയ്ക്കുന്നു. അതായത് ആത്മീയ ജനനം നടക്കുന്നു. അപ്രകാരം നടക്കുന്നതായിരിക്കണം ഒരു വ്യക്തി പറയുന്ന വചനം. 2, തകർക്കുന്ന സ്വരമാണ് പരിശുദ്ധാത്മാവിൻ്റേത്. കൊടുങ്കാറ്റ്, ഭൂചലനം ഇവ തകർത്തടിക്കുന്നത് പോലെ സുവിശേഷത്തിൻ്റെ സ്വരം ലോകത്തെ ഉലയ്ക്കുന്നതാകണം. 3, ഉണർത്തുന്ന സ്വരമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. കാഹളനാദം അന്ത്യവിശ്രമത്തിൽ നിന്ന് എല്ലാവരെയും ഉണർത്തും. ഉറങ്ങുന്നവരെ ഉണർത്തുമ്പോൾ, മരണത്തിൽ നിന്ന് ഉണർത്തൽ ലഭിക്കുമ്പോൾ, ആ കാഹളനാദം കേട്ടുണർന്ന് മണവാട്ടിയായി നമുക്ക് മണവാളിനോടൊപ്പം പാർക്കുവാൻ കഴിയണം. ഈ 3 സ്ഥാനത്തും വചനത്തെ സ്ഥിരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ എൻ്റെ കൽപ്പന അനുസരിച്ച് എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു. ഞാനും എൻ്റെ പിതാവും നിന്നോട് കൂടെ വസിക്കും എന്നങ്ങ് വാക്ക് തന്നതാണല്ലോ. കൂടെ വസിക്കുന്ന പിതാവും പുത്രനും ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ ശബ്ദം ഇടയിൽ കയറി വരുമ്പോൾ അതിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം മനസ്സിലാക്കുവാൻ, ശബ്ദസഹിത സ്വരത്തെയും ശബ്ദരഹിത സ്വരത്തെയും ഞങ്ങളുടെ ചെവി കൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ ലോകജീവിതയാത്ര മുൻപോട്ടു നടന്ന് നിത്യതയ്ക്ക് അവകാശികളായിത്തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, ഇന്നീ വാക്കുകേട്ട ഓരോരുത്തരെയും അവിടുന്നതിന് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.